ഭയാനകം. പിന്നീട് അവർ കയറി ചെന്ന് ഡോക്ടർ വിഷ്ണുഭട്ടിൻ്റെ വസതിയിലേക്കാണ്. വിഷ്ണുഭട്ട് അപ്പോൾ ഏതോ രോഗിയുടെ ബന്ധുക്കൾ വന്ന് വിളിച്ചതിനനുസരിച്ച് പുറത്തെങ്ങോ പോയിരിക്കുകയായിരുന്നു. സമയം രാത്രി 8 മണി കഴിഞ്ഞിരുന്നു. വിഷ്ണുഭട്ടിൻ്റെ ഭാര്യ ശോഭിത 2 മക്കളും മൂത്ത് അവരെ ഗൃഹപാഠങ്ങളിൽ സഹായിച്ചുകൊണ്ട് സ്വീകരണ മുറിയിൽ ഇരിക്കുകയായിരുന്നു. കുട്ടികൾ പഠിക്കുകയാണെന്നതിനാൽ ടി വി ഓൺ ചെയ്തിരുന്നില്ല. അവർ വളരെ ലാളിച്ചിരുന്ന വെളുത്തൊരു പൂച്ച അവർ ഗൃഹപാഠങ്ങൾ ചെയ്തു തീർക്കുന്നതും കാത്ത് മേശച്ചവിട്ട് ക്ഷമയോടെ ഇരുന്നു. ആരോ വരുന്നുണ്ട്. 10 വയസ്സുകാരനായ സുനിൽ ഭട്ട് ജനലിലൂടെ പുറത്തേക്ക് നോക്കി പറഞ്ഞു. ആരോ വരുന്നുവെന്നതിൽ ശോഭിതയ്ക്ക് ഒട്ടും ആകാംക്ഷ തോന്നിയില്ല. ഡോക്ടറുടെ സഹായം തേടി ഏതു നേരത്തും ആളുകൾ വരിക പതിവാണ്. കുറേ ആളുണ്ടല്ലോ, 8 വയസ്സുള്ള ദിനപ്രഭ പറഞ്ഞു. ഡൊണേഷന് വരികയായിരിക്കും, സുനിൽ ഭട്ട് സംശയം പ്രകടിപ്പിച്ചു. ഈ രാത്രിയിലോ? ശോഭിത അങ്ങനെ ചോദിച്ചുകൊണ്ട് എഴുന്നേറ്റു. അപ്പോഴേക്കും ഡോർബെൽ മുഴങ്ങിത്തുടങ്ങി. വാതിൽ തുറന്നു. ഡോക്ടറില്ലേ? ഒരാൾ ചോദിച്ചു. പുറത്തു പോയിരിക്കുകയാണല്ലോ, ശോഭിത പറഞ്ഞു. അടുത്ത നിമിഷത്തിൽ ശോഭിത ഒരു നടുക്കത്തോടെ പിറകോട്ട് മാറി. ഒരാൾ അവളുടെ നേർക്ക് തിളങ്ങുന്നൊരു കത്തി നീട്ടി കാണിച്ചു. മിണ്ടരുത്, അയാൾ പരുഷ സ്വരത്തിൽ മുന്നറിയിപ്പ് നൽകി. മിണ്ടിയാൽ കൊന്നുകളയും. അയാൾ കത്തി അവളുടെ നേർക്കൊന്ന് വീശി. അവൾ ഭയന്ന് പിറകോട്ട് നീങ്ങി. അയാൾ മറ്റുള്ളവരോട് ഒരാംഗ്യം കാട്ടി. അവരെല്ലാം വീടിനുള്ളിലേക്ക് ഇരച്ചു കയറി. ശോഭിതയുടെയും വിഷ്ണുഭട്ടിൻ്റെയും മക്കൾ സ്തബ്ധരായി നിന്നു. ഒരാൾ കത്തി കാട്ടി അവരെ ചുവരിനടുത്തേക്ക് നയിച്ചു. ഇവിടെ നിന്നോളം. സോറി, ഐ റിപ്പീറ്റ്, ഇവിടെ നിന്നോളണം, അനങ്ങരുത്, അയാൾ സുനിൽ ഭട്ടിൻ്റെ കഴുത്തിൽ കത്തിയുടെ മുനയമർത്തിക്കൊണ്ട് പറഞ്ഞു. ശോഭിത അത് കണ്ട് നിലവിളിക്കാനോങ്ങിയതും ഒരാൾ ആഞ്ഞ് അവളുടെ കരണത്തടിച്ചു. അടിയുടെ ശബ്ദം മുറിയിലാകെ മുടങ്ങി. പിന്നെ അവിടെ ഗൃഹോപകരണങ്ങൾ തകർക്കപ്പെടുന്നതിൻ്റെ ശബ്ദങ്ങളായി. ഒരാൾ ടെലിവിഷൻ സെറ്റ് എടുത്ത് പുറത്തേക്കെറിഞ്ഞു. ചിലർ ഒപ്പം കരുതിയിരുന്ന വടികൾ കൊണ്ട് മുറിയിലുള്ളതൊക്കെയും അടിച്ചു തകർക്കാൻ തുടങ്ങി. ജനൽ ചില്ലുകളും മരുന്നുകുപ്പികളും കബോർഡിലെ പിഞ്ഞാണപാത്രങ്ങളും ഗ്ലാസുകളും കഷ്ണങ്ങളായി നിലത്ത് ചിതറി. മുറി ആകെ അലങ്കോലമായി. ശോഭിതയും മക്കളും കരയാൻ പോലുമാകാതെ വിറങ്ങലിച്ച മട്ടിൽ നിന്നു. തങ്ങളുടെ വീട്ടിൽ കടന്നു വന്നതാരാണെന്ന് അവർക്ക് അറിയാമായിരുന്നില്ല. ഒന്നും ബാക്കി വച്ചേക്കരുത്. സ്വീകരണ മുറിയിൽ നിന്ന് കിടപ്പുമുറിയിലേക്ക് നീങ്ങവേ ഒരാൾ ഉച്ചത്തിൽ പറഞ്ഞു. കിടപ്പുമുറിയിലേക്കുള്ള വാതിലിനരികിൽ പകച്ചു നിൽക്കുകയായിരുന്നു പൂച്ച. ഒരു തൊടിയേറ്റ് അകലെ തെറിച്ചു വീണു. ആ കിടക്കയും മറ്റും വലിച്ചു താഴെയിട്ട് തീ കൊടുക്ക്, കിടപ്പുമുറിയിൽ നിന്ന് ഒരു ശബ്ദമുയർന്നു. അല്പം കഴിഞ്ഞപ്പോൾ കിടക്കുമുറിയിൽ തീ ആളുകയായി. അലമാരയിൽ ഉണ്ടായിരുന്ന ഉടുപ്പുകളും കിടക്കവരികളും മറ്റും തീയിലേക്ക് എറിയപ്പെട്ടു. അതോടെ തീജ്വാലകൾ പെരുകി. ശോഭിത നിലവിളിയടക്കി 2 മക്കളെയും പിടിച്ച് പുറത്തേക്ക് പാഞ്ഞു. ചരൽ വിരിച്ച മുറ്റം താണ്ടി അവർ നിരത്തിലെത്തി. ഇപ്പോൾ കുട്ടികൾ 2 പേരും അനിയന്ത്രിതമായി ഏങ്ങലടിക്കുന്നുണ്ടായിരുന്നു. ഇരുട്ടിൽ അവരുടെ ഏങ്ങലടികൾ കലർന്നു. മേൽ വിവരിച്ച സംഭവം നടക്കുന്ന സമയത്ത് ഡോക്ടർ വിഷ്ണുഭട്ട് 5 കിലോമീറ്ററോളം അകലെയുള്ള ദരിദ്രമായൊരു വീട്ടിൽ രോഗശൈലിയിലായിരുന്ന ഒരു വൃദ്ധൻ്റെ അരികിലായിരുന്നു. രോഗിയുടെ ശ്വാസഗതി സാധാരണ നിലയിലായിരുന്നില്ല. അയാളുടെ നെഞ്ചിൻ കൂട് ദീനമായി ഉയർന്നു താണുകൊണ്ടിരുന്നു. കാഴ്ച മങ്ങിയ കണ്ണുകൾ തുറന്ന് അയാൾ ഡോക്ടറെ നോക്കി. സാരമില്ല, ശരിയാകും, ഈ വിഷമമൊക്കെ ഇനി മാറി സുഖമാവും, വിഷ്ണുഭട്ട് അയാളുടെ നെഞ്ചിൽ തടവിക്കൊണ്ട് പറഞ്ഞു. ഡോക്ടർക്ക് പോകാൻ തിരക്കില്ലേ? രോഗിയുടെ മകൻ ഒട്ടു ക്ഷമാപണഭാവത്തിൽ ചോദിച്ചു. ഡോക്ടർ വന്നിട്ട് കുറച്ചായിരിക്കുന്നു, അല്പം കഴിഞ്ഞ് പോകാം, അയാൾ വൃദ്ധൻ്റെ നെഞ്ചിടുപ്പുകൾ ശ്രദ്ധിക്കുന്നതിനിടയിൽ പറഞ്ഞു. സമയം 8:30 കഴിഞ്ഞപ്പോൾ ഡോക്ടർ വിഷ്ണുഭട്ട് പോകാനായി എഴുന്നേറ്റു. വൃദ്ധൻ അതിനകം ഒട്ട് ആശ്വസിച്ച് ഉറങ്ങാൻ തുടങ്ങിയിരുന്നു. അടുത്ത ദിവസം കൊടുക്കേണ്ട മരുന്നുകൾ ഏവയെന്ന് ഡോക്ടർ കുറിച്ചു കൊടുത്തു. മരുന്നുകൾ കഴിക്കേണ്ടതിൻ്റെ ക്രമം വിവരിക്കുകയും ചെയ്തു. അതിനുശേഷം അവിടെ ഉണ്ടായിരുന്ന എല്ലാവരോടുമായി യാത്ര പറഞ്ഞ് അയാൾ പോകാനിറങ്ങി. 2 പേർ മുന്നിലും പിറകിലുമായി അയാളോടൊപ്പം നടന്നു. അവരിലൊരാൾ ഡോക്ടറുടെ തുകൽ സഞ്ചി കയ്യിലെടുത്തിരുന്നു. ഞാൻ പൊയ്ക്കോളാം. നിരത്തിൽ കാത്തു നിൽക്കുന്ന വാഹനത്തിനരികെ എത്തിയപ്പോൾ ഡോക്ടർ വിഷ്ണുഭട്ട് പറഞ്ഞു. അതല്ല, ഞങ്ങൾ ആരെങ്കിലും അതുവരെ വരാം. അത് വേണ്ട, അങ്ങോട്ട് വന്നാൽ പിന്നെ ഇങ്ങോട്ട് വരാൻ നിങ്ങൾ പ്രയാസപ്പെടും. വീണ്ടും വാഹനം പിടിച്ചു വരാൻ കുറേ കാശാകും. അതുകൊണ്ട് ഞാൻ പൊയ്ക്കോളാം. നിങ്ങൾ കൂടെ വരേണ്ട ഒരു കാര്യവുമില്ല, വിഷ്ണുഭട്ട് സൗമ്യമായി പറഞ്ഞു. കൂടെ വന്ന 2 പേരും പരസ്പരം നോക്കി. അവരിലൊരാൾ രോഗിയുടെ മകനായിരുന്നു, തൊഴിൽരഹിതനായ ഒരു യുവാവ്. ആ ബാഗ് ഇങ്ങ് തങ്ങി നയിക്കൂ, വിഷ്ണുഭട്ട് കൈനീട്ടി. രോഗിയുടെ മകനോടൊപ്പം ഉണ്ടായിരുന്ന മധ്യവയസ്കനായ ബന്ധു തുകൽ സഞ്ചി കൈമാറി കഴിഞ്ഞ് ഒരു തുക ചുരുട്ടിപ്പിടിച്ച് ഡോക്ടർക്കു നേരെ നീട്ടി. വിഷ്ണുഭട്ട് അത് വാങ്ങിയില്ല. ഡ്രൈവർക്ക് ഡ്രൈവർക്ക് കൊടുത്തില്ലേ, അത് മതി, അയാൾ പറഞ്ഞു. ഡോക്ടർ അങ്ങനെ പറയരുത്, ഇത് വാങ്ങണം. ഇത്രയും ദൂരം വന്നിട്ട് ഒന്നും വാങ്ങാതെ മടങ്ങിപ്പോവുക. വേറെ ഒരു ഡോക്ടറും വിളിച്ചാൽ വരിക പോലുമില്ല. എല്ലാവരും പറയുക ഏതെങ്കിലും നേഴ്സിംഗ് ഹോമിലേക്ക് കൊണ്ടുപോകാനാണ്, മധ്യവയസ്കൻ പറഞ്ഞു. അയാൾ പിന്നെയും തൻ്റെ കയ്യിലെ തുക ഡോക്ടറുടെ കയ്യിൽ വയ്ക്കാൻ ശ്രമിച്ചു. പക്ഷേ ഡോക്ടർ അതനുവദിച്ചില്ല. 10-20 കൊല്ലമായി ഞാൻ ഈ പട്ടണത്തിൽ രോഗികളെ ചികിത്സിക്കാൻ തുടങ്ങിയിട്ട് കഴിയുന്നതുപോലെ ഞാൻ ആളുകളെ സഹായിച്ചിട്ടുണ്ട്. ഇനിയും അങ്ങനെ തന്നെ ഞാൻ ചെയ്യും. വിഷ്ണുഭട്ട് സൗഹൃദപൂർവമായ ഒരു ചിരിയോടെ അയാളുടെ ചുമലിൽ പതുക്കെ തട്ടി. അയാൾ തികച്ചും വികാരാധീനനായി ഡോക്ടർക്ക് നല്ലത് വരട്ടെ, അയാൾ വിതുമ്പി. ഒരിക്കൽ കൂടി അയാളുടെ ചുമലിൽ തട്ടിയ ശേഷം തൻ്റെ തുകൽ സഞ്ചിയുമായി വിഷ്ണുഭട്ട് വാഹനത്തിൽ കയറിയിരുന്നു. രോഗിയുടെ മകനും മധ്യവയസ്കനും അയാളുടെ നേർക്ക് മുഖം കുനിച്ചു നിൽക്കെ ഡ്രൈവർ വാഹനം സ്റ്റാർട്ടാക്കി. വിഷ്ണുഭട്ട് തികഞ്ഞ പ്രസരിപ്പോടെ രണ്ടുപേരോടുമായി കൈവീശി. ഇരുണ്ട പാതയിലേക്ക് വെളിച്ചം ചൊരിഞ്ഞുകൊണ്ട് വാഹനം മുന്നോട്ട് നീങ്ങി.